സ്തോത്രം. എന്നെ സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും അധികമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുവാൻ ഇട വന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനവുമായി ശോഭിച്ച് ദൈവകൃപയിൽ നിൽക്കുവാൻ കഴിയുന്നത് എന്റെ മിടുക്കല്ല. എന്റെ പിൻപിൽ പ്രാർത്ഥിക്കുവാൻ യഹോവയായ ദൈവം എനിക്ക് സഭയെ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ തിരുവനന്തപുരത്ത് രണ്ട് സഭകൾ കർത്താവിന്റെ നാമത്തിൽ സന്തോഷിക്കുന്നുണ്ട്. അതിൽ ഒരു ചർച്ച് വലിയ തുറയും, ഒരു ചർച്ച് പോങ്ങുമൂടുമാണ്. ഈ രണ്ട് സഭയിലുമുള്ള ദൈവമക്കൾ ഈ കൺവെൻഷന് വേണ്ടി, ഈ കൺവെൻഷൻ മാത്രമല്ല, ഞാൻ എവിടെ പ്രസംഗിച്ചാലും ആ പ്രസംഗങ്ങൾക്ക് വേണ്ടി, ആ പ്രദേശത്തെ കൺവെൻഷന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. എന്റെ വാഴ്സിലെ സഭാവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവമുൻപാകെ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ ഒരുക്കുന്നത്. സ്തോത്രം. തുടർന്നും എനിക്ക് വേണ്ടിയും എന്റെ സഭയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 17:5 വായിച്ചുകൊണ്ട് വേദപുസ്തക വ്യാഖ്യാനത്തിലേക്ക് ഞാൻ തിരിയുന്നു. ഇങ്ങനെ വായിക്കുന്നു: മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ നമുക്ക് ദർശ്യമാണ്. എല്ലാ പ്രസംഗങ്ങൾക്കും എല്ലാ കൺവെൻഷനുകളിലും അനേക പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ പല കൺവെൻഷനെ സംബന്ധിച്ചിട്ടും കേൾക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങൾ പലപ്പോഴും എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ഈ ദേശത്ത് പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വിശുദ്ധ ഉത്തമഗീതത്തെ വെച്ചുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിലെ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന വിഷയമാണ്. വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ അറിയാം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാക്യമാണ്, അഥവാ വലിപ്പമേറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് വായിച്ച ഈ വേദവാക്യം: മർമ്മം മഹതിയാം ബാബിലോൺ. മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം രഹസ്യം എന്ന. മഹതിയാം ബാബിലോൺ ഒരു രഹസ്യമാ. അങ്ങനെയെങ്കിൽ ആ രഹസ്യത്തെ ഇന്ന് രാത്രി നമുക്കൊന്ന് തുറക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിന്റെ എല്ലാ ഭാഗത്തും കയറിപ്പോകുവാൻ ഇന്ന് രാത്രി എനിക്ക് സാധിക്കത്തില്ല എന്നതിനാൽ ഞാൻ വളരെ വേഗത്തിൽ ഓടിപ്പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചിലത് നൽകി തരുവാൻ കഴിയത്തുള്ളൂ. പ്രിയരെ, വിശുദ്ധ വെളിപ്പാട് പുസ്തകം 17 വായിച്ചാൽ ഈ 17 അകത്ത് അതിപ്രധാനമായ രണ്ട് വിഷയം അടക്കം ചെയ്തിട്ടുണ്ട്. ഒന്ന്, വിചിത്രമായ ഒരു മൃഗം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, അശുദ്ധയായ ഒരു സ്ത്രീയെ. ശ്രദ്ധിക്കണമേ, വിചിത്രമായ മൃഗം ഈ ലോകത്തിൽ ഇനി വരുവാൻ പോകുന്ന ഏകാധിപതി ഭരണ നേതാവാം യദുക്രിസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ, ക്രൈസ്ത ലോൾ, അശുദ്ധയായ സ്ത്രീ ആന്റി ക്രൈസ്റ്റാം യദുക്രിസ്തുവിൻ ഭരണകാലത്ത് ഈ ഭൂമിയിൽ നിലവിൽ ഉള്ള ഒരു ക്രൈസ്തവ വിഭാഗത്തിന്റെ നേതൃത്വത്തെ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഈ വാക്കെ കേട്ടപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഒരു സംശയം ഉരുവിട്ട് ഇരിക്കാം. കാരണം ആന്റി ക്രൈസ്റ്റ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിൽ കാണുമോ? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ വരവിൽ ക്രിസ്ത്യാനികൾ എടുക്കപ്പെടത്തില്ലയോ? പിന്നെ എങ്ങനെ യദുക്രിസ്തുവിൻ കാലത്തിൽ ക്രിസ്തീയ വിഭാഗം ഇവിടെ കാണുമെന്ന് പാസ്റ്റർ ജെയിംസ് പോൾ പറഞ്ഞു. ഇന്ന് രാത്രി ഉത്തരം തരാം. യേശു ക്രിസ്തു വരുമ്പോൾ ക്രിസ്തീയ ലേബലുള്ള എല്ലാവരും എടുക്കപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് ശുദ്ധ അബുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വരുമ്പോൾ ക്രൈസ്തവ പേരുള്ളവർ എടുക്കപ്പെടണമെന്ന് വ്യവസ്ഥയില്ല. പള്ളിയിൽ പോകുന്നവര്, ആരാധനയ്ക്ക് കൂടുന്നവര്, വേദപുസ്തകം വായിക്കുന്നവര്, വേദപുസ്തകം പ്രസംഗിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ഇവരൊക്കെയും എടുക്കപ്പെടുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, അത് അബുദ്ധമാണ്. യേശുക്രിസ്തുവിന്റെ വരവില് ക്രൈസ്തവരെല്ലാം എടുക്കപ്പെടത്തില്ല. പിന്നെയോ, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവർ മാത്രം എടുക്കപ്പെടും. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി വിശ്വസിച്ച് യേശു ദൈവമെന്ന് അംഗീകരിച്ച് യേശുവിന്റെ പാപത്തെ ക്ഷമിപ്പാൻ ശക്തനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എന്നെ രക്ഷകൻ യേശുവെന്ന് വാഗൊണ്ടേറ്റു പറഞ്ഞ് അവനെ കൽപ്പനയാം സ്നാനം വിശ്വാസത്തിൽ ഏൽക്കണമെന്ന സത്യം പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ച് വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് ദൈവിക ഉപദേശത്തിൽ ആത്മീക കൂട്ടായ്മയിൽ സത്യത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ മക്കൾ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടും. പ്രൈസ്തലോൻ ആ എടുക്കപ്പെടുന്ന കൂട്ടത്തിലുള്ളവരെ വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്റെ സഭ, പ്രൈസ്തലോൻ എന്റെ കാന്ത, എന്റെ മണവാട്ടി, എന്റെ പ്രാവേ എന്ന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര, നിന്റെ ജീവിതത്തിൽ ഈ വ്യവസ്ഥ പ്രകാരം വരാത്ത ഒരു നാമധയ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇന്ന് രാത്രി നാമം മാറ്റിയിട്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം പഠിച്ച് വേദപുസ്തക വെളിച്ചത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ യേശുവിന്റെ വരവിൽ നീ എടുക്കപ്പെടും. പ്രൈസ്തലോ, അല്ലാത്ത സർവരും വിടപ്പെടും. ആ വിടപ്പെടുന്ന നേതൃത്വത്തിന്റെ നേതാവായിരിക്കുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന പേരാണ് അശുദ്ധയായ സ്ത്രീയെ. പ്രൈസ്തലോ, ഞാൻ ഓടിച്ചങ്ങ് മുന്നോട്ട് പോകാം, സമയം എന്നെ ഒട്ടും അനുവദിക്കുന്നില്ല. ആകെ ഓടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഭാഗത്ത് ഉണർത്തി പ്രസംഗിച്ചാൽ ഞാൻ ആ വിഷയത്തിൽ തന്നെ നീങ്ങും. അതുകൊണ്ട് പോയിന്റ്സ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പിന്നെ ഉണരാം. പ്രൈസ്തലോ, ഞാൻ ഉറപ്പിച്ചല്ലോ, ഈ അധ്യായത്തിനകത്ത് രണ്ട് പ്രധാന വിഷയമാണ് ഉള്ളത്. ഒന്ന് മൃഗം, രണ്ട് അശുദ്ധയായ ഒരു സ്ത്രീ. ഈ സ്ത്രീയെ കുറിച്ച് ഒന്നുകൂടി പറയാം. യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്ന് കാത്തിരുന്നിട്ടും എടുക്കപ്പെടാതെ വിടപ്പെട്ട ഒരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ അശുദ്ധയായ സ്ത്രീയെ. ഈ നേതൃത്വത്തിന് പിൻപിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് വിഭാഗങ്ങൾ ഉണ്ട്. അതിനെ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞാൽ എക്യൂമിനിക്കൽ പ്രസ്ഥാനം എന്ന് പറയും. പ്രൈസ്തലോൻ, എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാവ് പ്രൈസ്തലോൻ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. അതിന്റെ അർത്ഥം, മെഴുക്കു പരട്ടി ആരാധനകൾ അവിയൽ പരുവത്തുള്ള വിശ്വാസികൾ ഒറ്റ എണ്ണം യേശുവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. പ്രൈസ്തലോൻ, ഇന്ന് രാത്രി എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദയുൻപാകെ വളരെ വിഷമിക്കുക. കാരണം വളരെ സത്യം പഠിപ്പിക്കേണ്ട രാത്രിയാണ് ഈ ദിവസങ്ങളിൽ. പ്രൈസ്തലോൻ, എങ്കിലും ഓടിച്ച് ചിലത് പറയാം. സ്തോത്രം, അനേകരും വിശ്വസിച്ചിരിക്കുന്നത് ആരാധന എന്നത് എങ്ങനെയും നടത്തിയാ മതിയെന്ന്. സ്തോത്രം, അല്ല കേട്ടോ, സർവത്തിനും വ്യവസ്ഥ വേദപുസ്തകമാ. ബൈബിൾ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ നിന്ന് ആരാധിക്കുന്ന ആരാധന, എത്ര തുള്ളലുണ്ടെങ്കിലും എത്ര നീട്ടലുണ്ടെങ്കിലും അത് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ എത്ര ആരാധിച്ചാലും സ്വർഗത്തിൽ പോകത്തില്ല. പ്രൈസ്തലോൻ, ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. മോശയോട് ദൈവമായ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ അരുളി ചെയ്തു, മോശയെ ഇവിടെ വരിക. മോശ ചെന്നു, മോശ ദൈവത്തിൻപാകെ നിന്നപ്പോൾ ദൈവം കൽപ്പിച്ചു, മോശേ നീ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറ, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന്. പ്രൈസ്തലോൻ, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന് നീ കൽപ്പിക്ക. മോശ പറഞ്ഞു, ദൈവമേ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തോട് മോശ പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഇല്ല, നീ പോയേ പറ്റത്തുള്ളൂ. മോശ പറഞ്ഞു, എന്നെ നാവ് തടിച്ചതാണ്, വിക്കനാണ് ഞാൻ, എനിക്ക് പറ്റില്ല. ദൈവം പറഞ്ഞു, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കാൻ പോയെന്ന് പറഞ്ഞു. അവൻ അപ്പോഴും വിസമ്മതിച്ചു. ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഇടുനിലത്ത്. അവൻ വടി നിലത്തിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഇട്ട വടിയല്ല നിലത്ത് കിടക്കുന്നത്, പിന്നെയോ അവന്റെ വടിക്ക് രൂപമങ്ങ് മാറി, ഭാവമങ്ങ് മാറി, അവസ്ഥ അങ്ങ് മാറി. അഗണഗണി ഭൂഗാനി ഗച്ഛന്തികയമാലയ കേസരാപകവിച്ചന്തി ആച്ചരക്കി മതപരമെന്ന് പറഞ്ഞതുപോലെ അവൻ ഈ അവസ്ഥ അങ്ങ് മാറി. അദ്ദേഹം സമതി വാർത്തു വിയർത്തുകൊണ്ട് നീങ്ങാൻ എടുത്തൊരടി ഊഴിയിൽ ഊന്നിടാതെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യ എന്ന വ്യവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ താഴെ വീഴപ്പെട്ട വടിക്കൊരു ജീവൻ പിടിച്ചു. അത് പതുക്കെ ഇടയുവാൻ തുടങ്ങി. അതിന് വാലു മുളച്ചു, അതിന് തലമുളച്ചു, പത്തി വിടർന്നു. അത് പതുക്കെ മുൻപോട്ട് ഗമിച്ചു, നീന്തി തുടിച്ചു മുൻപോട്ട് പോയിട്ട് അരഭാഗം വെച്ച് കുത്തി പൊങ്ങിയിട്ട് ഒന്നാടി ചീറ്റുവാൻ തുടങ്ങി. മോശം നോക്കിയപ്പോൾ പത്തി വിടർത്തി ആടി നിൽക്കുന്ന ഒരു സർപ്പത്തെ കണ്ടു. ഇത് കണ്ട് മോശ പേടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ അതിനെ വാലെ കയറി പിടിക്കേ. മോശ വാലെ പിടിച്ചപ്പോൾ പഴയ പാമ്പ് അല്ല, ഇപ്പോൾ വടിയായി മാറി. ദൈവം പറഞ്ഞു, ഈ വടിയുമായി പോകാൻ പറഞ്ഞു. നേരെ മോശ ഫറവോന്റെ അടുക്കലെത്തി. മോശ പറഞ്ഞു, ദൈവം കൽപ്പിക്കുന്നു ഫറവോനെ, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട. മോശയോട് ഫറവൻ ചോദിക്കുക, അതിന് നിന്റെ ദൈവം ആരാ? നിന്റെ ദൈവം എന്ന് പറഞ്ഞ വ്യക്തി ഏതാ? അവന് കാട്ടിത്ത. മോശയെ കളിയാക്കി. മോശ പതുക്കെ മന്ത്രം തുടങ്ങി. സ്തോത്രം. അവന്റെ വടിയെടുത്ത് നിലത്തേക്കിട്ടപ്പോൾ പുള്ളിയുള്ള വാലുള്ള തലയുള്ള പാമ്പിങ്ങനെ ഇഴയാൻ തുടങ്ങി. ഇത് കണ്ട് മോശയുടെ മുൻപിലിരിക്കുന്ന പറവൻ പേടിച്ചില്ല. അട്ടകസിച്ചുകൊണ്ട് പറവൻ ചോദിച്ചു, ആരവിടേ? അല്പം കഴിഞ്ഞപ്പോൾ പടയാളികൾ അവരോടിക്കൂടി വന്നപ്പോൾ അങ്ങുമിങ്ങും നിൽക്കുന്ന പടയാളികൾ ചോദിക്കുക, നമ്മുടെ മന്ത്രവാദികൾ എവിടെ? ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറവന്റെ കൊട്ടാരമുറ്റം നിറച്ച് മന്ത്ര വാദി നിരന്നു. അല്പനേരം കഴിഞ്ഞപ്പോഴ രസം. ഫറവൻ ചോദിച്ചു, ഇടേ മന്ത്രവാദികളെ, കണ്ടോ മോശയുടെ വടിയായി നിലത്ത് കിടന്ന് ഇഴയുന്ന, നിങ്ങളെ കൊണ്ട് വല്ലതും പറ്റുവോ? ഫറവോന്റെ മന്ത്രവാദി പറഞ്ഞു, ഞങ്ങളും ഇപ്പൊ കാണിച്ചു തരാം. തലയുള്ള പൈമാറി. അതിന്റെ അർത്ഥം, ഇപ്പൊ മോശയുടെ പാമ്പും മന്ത്രവാദിയുടെ പാമ്പും തമ്മിൽ തിരിച്ചറിയാൻ പാടാ. അതിന്റെ അർത്ഥം, എല്ലായിടത്തും അന്യഭാഷ, ഒരു കുറവുമില്ല. എല്ലായിടത്തും ഒരുപോലെ തുള്ളല്, ഒരു കുറവുമില്ല. മുങ്ങണെ മുങ്ങിക്കോ, അതിനും വിഷമമില്ല. നിങ്ങൾക്ക് എന്തു ചെയ്യണം ചെയ്തോ, പക്ഷെ പള്ളി വിട്ടു പോകരുത്. സ്തോത്രം. ഇങ്ങനെ പൊത്തുപരുവത്തിൽ പോകുന്ന വിശ്വാസിയെ, ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, ഈ പാമ്പിന്റെ കൂട്ടത്തിന്റെ അകത്ത് എല്ലാം ഒറിജിനൽ അല്ല, ഒന്നു മാത്രമേ ഒറിജിനൽ ഉള്ളു. പ്രൈസ് ദ ലോർഡ്. മോശയോർത്തു, ഇതിലേതാണ് എന്റെ പാമ്പ്? മോശയുടെ പാമ്പും മറ്റേ പാമ്പുകളും ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയുന്ന കണ്ടുണ്ട്. മോശയോർത്തു, ഇതിലേതാ എന്റെ പാമ്പ്? വാലെ പിടിക്കണമെങ്കിൽ എന്റെ പാമ്പിനെ കാണണ്ടേ? ഏതാ എന്റെ പാമ്പ്? ഇപ്പൊ നോക്കേ, എല്ലായിടത്തും ഒരുപോലെ ആരാധന. എക്യൂമിനിക്കൽ പ്രസ്ഥാനം ഇറങ്ങിയേക്കിയ. കാരണം സത്യത്തിന്റെ വെളിച്ചം ജനത്തിന്റെ മധ്യത്തിൽ അടച്ചു കളയു. എവിടെയും ഉണർവുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സാത്താൻ നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തൊഴുക, ഇതിന്റെ അകത്തൊന്നു മാത്രമേ ഒറിജിനൽ ഉള്ളൂ. ക്രൈസ്തലാൻ, ഒന്നു മാത്രമേ ഒറിജിനൽ ഉള്ളൂ. എല്ലാം തുള്ളും, പക്ഷേ അത് ഒറിജിനൽ അല്ല. ക്രൈസ്തലോൺ, അതിനകത്തൊന്നുണ്ട് ഒറിജിനൽ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മോശൊരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? മോശയുടെ പാമ്പ് അതിനെ നടുവിൽ അങ്ങ് പൊങ്ങിയിട്ട് അതങ്ങ് വാവൊളിക്കാൻ തുടങ്ങി. എല്ലാ എക്യൂമിനിക്കൽ പാമ്പുകളെയും ഒരിക്കൽ ദൈവത്തിന്റെ സഭ വിഴുങ്ങുമെന്ന് ഇന്ന് രാത്രി ഉറപ്പു തരട്ടെ. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ വിടേണ്ടത് വിടണം, മാറ്റേണ്ടത് മാറ്റണം, ഇറങ്ങേണ്ടത് ഇറങ്ങണം, വരേണ്ട പോലെ വരണം. സത്യത്തിലും ആത്മാവിലും എന്റെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ സൂചിച്ചാട്ടെ. Praise the Lord. Hallelujah. 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 Oh Jesus. ശ്രദ്ധിക്കുക, എക്യൂമിനിക്കൽ പ്രസ്ഥാനം നിന്നെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ആടണേ ആടാം, ചാടണേ ചാടാം, ജീവിക്കണ പോണം ജീവിക്കാം, ഒന്നിനും കുഴപ്പമില്ല. എനിക്ക് അനേകരി അറിയാം, ഒളിച്ചു വന്ന് സ്നാനപ്പെട്ടിട്ട്, പാത്തു വന്ന് സ്നാനപ്പെട്ടിട്ട്, ക്രൈസ്ത ലോ പഴയ പാമ്പായിരിക്കുന്ന പലരും ഇതിനകത്തിരിപ്പുണ്ട്. ക്രൈസ്തലോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലേ കൈ കൊണ്ട് വെച്ചിട്ട് പറയിപ്പിക്കേണ്ട ദർശനം. ഈ കിട്ടുന്ന ദർശനമാ സ്തോത്രം. ഇതിനകത്ത് മുങ്ങിയിട്ട് മുങ്ങിയതോ മുങ്ങാത്തോ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ക്രൈസ്തലോൻ ഇരിക്കുന്ന പലരുമുണ്ട്. ഓർത്തോ നിങ്ങളൊക്കെ മന്ത്രവാദിയുടെ പാമ്പാ ക്രൈസ്തലോൻ. എന്നാൽ ഒറിജിനൽ പാമ്പേ നീ എവിടെയും വാ പൊളിക്കണം ക്രൈസ്തലോൻ. ഒറിജിനൽ പാമ്പേ നീ എവിടെയും തല ഉയർത്തണം ക്രൈസ്തലോൻ. ഇത്രയും പാമ്പുകളെ കണ്ട് നീ പേടിച്ച് തല താഴ്ത്തരുത്. അതിന് നടുവിൽ നീ ഒന്നേ ഉള്ളെങ്കിൽ തല ഉയർത്ത. മോശയുടെ പാമ്പ് തല ഉയർത്തിയാൽ അത് തല താഴ്ത്തണമെങ്കിൽ അതിന് ചുറ്റും നിൽക്കുന്ന പാമ്പിനെ അതിനെ വായ്ക്കകത്താക്കും. ക്രൈസ്തലോ എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞ നീയേ നിന്റെ ചുറ്റുപാട് വാ പൊളിച്ചാൽ, നിന്റെ വാ വിസ്താരത്തിൽ തുറന്നാൽ നിന്നെ എതിർക്കുന്നവരെ നിന്റെ വായ്ക്കകത്ത് അവൻ അകപ്പെടുത്തി തരും. ക്രൈസ്തലോ 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 ഹല്ലേലൂയാ. ഇന്നലെ രാത്രിയിലും ഇന്നും എന്റെ സമാവിശ്വാസിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ഇവിടെ ഇപ്പൊ പാടിയ ഷാജി ഗാനമേളയ്ക്ക് പാടിക്കൊള്ളുന്ന സഹോദരന, യേശു കൃപയാൽ തന്ന ഒരു മകന, പ്രൈസ് ദ ലോർഡ്. വലിയ തുറയിൽ കുത്തുകേസിൽ വെട്ടുകേസിൽ അനേക കൊലപാതക കേസിൽ പ്രതികളായ അനേക വ്യക്തികളെ യേശു എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവരൊക്കെയും ഒരു കാലത്ത് പാപത്തെ വാരിക്കോരിയെടുത്തവരാ. ഇന്നലെ വന്ന സഹോദരൻ സമയമില്ലാത്ത കൊണ്ട് സാക്ഷി ഞാൻ കൊടുക്കാത്തത്, സ്തോത്രം. ആ സഹോദരൻ ഞങ്ങൾ ആരാധിക്കുന്ന യാളികത്തിന് മുൻപിൽ വെച്ച് ഒരു ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും വെട്ടി റോട്ടിൽ നിരത്തിയിട്ടിട്ട് പോലീസിനെ പേടിച്ചോടി ഞങ്ങൾ ആരാധിക്കുന്ന യാളികത്തിനകത്തുള്ള വീട്ടിൽ പാത്തിരുന്ന് ഞങ്ങൾ പോലും അറിയാതെ. ക്രൈസ്തലോൻ ആ വീടിനകത്ത് താനിരിക്കുമ്പോൾ ആലയത്തിൽ നിന്ന് കേട്ട പ്രസംഗം മരണത്തിന്റെ വക്രത്തിൽ അകപ്പെടുത്ത് കൊലപാതകയിൽ നിന്ന് കുമാർന്ന സഹോദരനെ മാനസാന്തരത്തിലാക്കി. ക്രൈസ്തലോൻ ഇന്ന് അദ്ദേഹം കൊലപാതകനല്ല, പിന്നെയോ പാപത്തിൽ ജീവിക്കുന്ന ആയിരങ്ങളെ നേടിയെടുക്കുന്ന ദൈവത്തിന്റെ മാനപാത്രമാ. ക്രൈസ്തലോൻ ഇനി കേൾക്കണമോ, ദൈവത്തിന്റെ മക്കളെ ഞങ്ങളുടെ ആലയം പൊളിച്ചു കളഞ്ഞു സ്തോത്രം, പക്ഷേ ഞങ്ങൾ ആ സ്ഥാനത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി സ്തോത്രം. ആരാധിച്ച് പൊളിച്ച് കളയാൻ കൂട്ടു നിന്നവരെ ആലയത്തിൽ വരുത്തി ആരാധിപ്പിച്ചവരാ ഞാൻ വിശ്വസിക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ഞങ്ങളെ അടിക്കുവാൻ, ഞങ്ങളുടെ സഭ പൊളിക്കുവാൻ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു വലിയ ശക്തി എഴുന്നേറ്റു സ്തോത്രം. അതിന് നേതാവ് ഞങ്ങളെ അടിക്കാൻ ആളെ കൂട്ടാൻ ഭീമ പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് രാത്രി 11:30 ഞങ്ങളെ തകർക്കുവാൻ വന്ന ആ സഹോദരൻ വന്ന വഴിക്ക് ബൈക്ക് മറിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റിൽ തലയിടിച്ച് തല പൊട്ടി ചിതറി അവിടെ വെച്ചു മരിച്ചു. പ്രൈസ് ദ ലോർഡ്. അതിന്റെ വെളിച്ചത്തിൽ അടിക്കാൻ വന്നവർ ഈ ആലയത്തിൽ ആരാധിക്കുക. ദൈവത്തിന്റെ മക്കളെ, മരണത്തിന്റെ ഭീതി കാണുമ്പോൾ നീ പേടിച്ച് പിറകോട്ടോടരുത്, അവിടെ പിടിച്ചു നിൽക്ക്, നിനക്ക് വിഴുങ്ങുവാണ്ടയും ജനത്തെ തരും. ക്രൈസ്തലോ നീ പേടിച്ചു പോകരുത്. സ്നാനപ്പെട്ട നീയാണെങ്കിൽ ഉറപ്പായി പറയണം യേശുവിന്റെ കൽപ്പന ഞാൻ അനുസരിച്ച വ്യക്തിയാ സ്തോത്രം. ആ വ്യവസ്ഥ പ്രകാരം നിൽക്കാത്ത എല്ലാ എക്യൂമിനിക്കൽ വിശ്വാസികളുമേ ഇന്ന് രാത്രി കേട്ടോ, യേശു വരുമ്പോൾ നീ പോകത്തില്ല. ചിലരോർത്തേക്ക് എന്നാ മുങ്ങിയാ മതി അങ്ങ് പോകുവെന്ന, പ്രൈസ് ദ ലോർഡ്. മുങ്ങിയാ മതി പോകുവെന്ന, 1.5 സമയം കിട്ടിയാൽ ആര് പോകുമെന്ന് ശരിക്ക് പഠിപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. മുങ്ങിയാ പോകുമെന്നർത്ഥം ആരെയിരിക്കുന്നെങ്കിൽ തോറ്റുപോയി. മുങ്ങിയാ പോരാ, മുങ്ങേണ്ട പോലെ മുങ്ങണം, നിൽക്കേണ്ട പോലെ നിൽക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കൃപ വിട്ടാൽ മുങ്ങിയതിന്റെയും കൂടി ശാപം നിന്റെ മണ്ടയ്ക്കിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിലരോർക്കുന്ന കോവരണത്ത് പോയി മുങ്ങിയിട്ട് തിരിച്ചു വന്ന് മാമോദിസാക്കുളം കാണുമ്പോൾ ഈശോമിശക സ്തുതിയും പറഞ്ഞ് കുരിശും വരച്ചാൽ ദൈവം ഇതൊന്നും അറിയത്തില്ലെന്നാ സ്തോത്രം. നീ ഓർത്തോളണം, ഇതൊക്കെ കാണുന്ന കണ്ണായ എന്റെ ദൈവത്തിന്റെ. കോവരണത്തല്ല കൊച്ചിയിലല്ല കൊയിലാണ്ടി പോയി മുങ്ങിയാലും നീ തിരിച്ചു വന്ന വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ, സ്തോത്രം, ഒന്നുകൂടി പറഞ്ഞാൽ പിന്നെയും വന്ന് പഴയതിൽ നിൽക്കുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയല്ല, ബൈബിൾ പറയുന്നു, തിരിച്ചു വന്ന് ചേറിക്കിടക്കുന്ന ജീവി പന്നിയാന്ന. സ്തോത്രം, അതിന്റെ അർത്ഥം നീ പോയാൽ തിരിച്ചു വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ നിന്നാൽ നിന്റെ പേര് ഞാൻ പറയത്തില്ല, ബൈബിൾ പറയുന്നു ഏതാണെന്ന്. സ്തോത്രം, എന്ന കേൾക്കണോ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഇറങ്ങി പുറപ്പെട്ടു പഴയ സ്വഭാവത്തിൽ ഇറങ്ങാത്ത, വിട്ടുമാറേണ്ട വിട്ടുമാറ്റി മാറ്റേണ്ടത് മാറ്റി വ്യവസ്ഥയിൽ ഇറങ്ങിയ മക്കളുണ്ടല്ലോ, ഒരിക്കൽ കാന്തന്റെ വിളി കേൾക്കാം. ദൈവത്തിന്റെ കുഞ്ഞ്, അവരാണ് ദൈവത്തിന്റെ മക്കൾ. മുൻപോട്ട് പോകട്ടെ, വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ രണ്ട് അവസ്ഥകൾ, ഒന്ന് ഒരു മൃഗം, ഇത് ആന്റി ക്രൈസ്റ്റിനെ സൂചിപ്പിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്നു അശുദ്ധയായ സ്ത്രീ, ഇത് സൂചിപ്പിക്കുന്നത് എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ച് പഠിപ്പിച്ച് സത്യമറിയാതെ മനുഷ്യനെ കുരുടാക്കി മാറ്റുന്ന സകല ക്രൈസ്തവ സഭയുടെയും മേലധ്യക്ഷന്മാരാണ് ഈ സ്ത്രീ. ശ്രദ്ധിക്കണേ, അതേത് സഭയുണ്ടോ അതൊക്കെയും ഈ സ്ത്രീയിൽ പെടും. ഏത് സഭയെന്ന് ലിസ്റ്റ് എടുത്ത് വായിച്ച് പഠിപ്പിക്കാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി കേട്ടോ, ഈ സ്ത്രീയുടെ ഇരിപ്പ് കേൾക്കണോ, അപ്പോൾ നിങ്ങൾ കാര്യം ഒന്നുകൂടി പിടികിട്ടും. ഇവിടെ ഇരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത്, വായിച്ചു തരണമേ, മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇവളിരിക്കുന്നു. ഒന്ന്, വെളിപ്പാട് പുസ്തകം 17:2 വായിക്കുമ്പോൾ, സമയമില്ലാത്ത കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകം 17:2 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, പെരുവെള്ളത്തിന്മേലിരിക്കുന്നു. സ്തോത്രം, പെരുവെള്ളത്തിന്മേൽ ഇരിക്കുന്നു. രണ്ടാമത്, വെളിപ്പാട് പുസ്തകം 17:3 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, മൃഗത്തിന്മേൽ ഇരിക്കുന്നു. മൂന്നാമത്, വെളിപ്പാട് പുസ്തകം 17:9 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, 7 മലകളിൽ മേലിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഈ 3 പോയിന്റ് 3 മണിക്കൂർ പ്രസംഗിക്കണം. സ്തോത്രം, ഒറ്റ വാക്കിൽ ഉത്തരം തരാം. ഒന്ന്, വെള്ളത്തിന്മേൽ ഇരിക്കുന്നു. എന്താണ് ഈ വെള്ളം? അതേ പുസ്തകത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. വായിച്ചു നോക്കിയാട്ട്, വെളിപ്പാട് പുസ്തകം 17:15 വായിച്ച് ഓടിച്ചു വായിക്ക്. വെളിപ്പാട് പുസ്തകം 17:15 ശ്രദ്ധിക്കണം.
പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും
പുരുഷാരങ്ങളും
ജാതികളും
ഭാഷകളുമാകുന്നു. ശ്രദ്ധിക്കെ, ഈ വാക്യത്തിന്റെ അകത്ത് ഒരു വലിയ സത്യം കിടക്കിയ, സ്ത്രീ ഇരിക്കുന്ന പെരുവെള്ളം കടലല്ല. ഈ വെള്ളത്തെ കുറിച്ച് പറയുക, ജാതികൾ, പുരുഷാരം, വംശങ്ങൾ, ഭാഷകൾ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തെയാണ് ഈ പെരുവെള്ളം സൂചിപ്പിക്കുന്നത്. സകല ഭാഷയിലും സകല വംശത്തിലും സകല ജാതികളിടയിലും വ്യാപരിച്ചു നിരന്ന് കിടക്കുന്ന ഒരു നാമധേയ ക്രൈസ്തവ വിഭാഗം, എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിന് നട്ടല്ലേ, ഇതാണ് പെരുവെള്ളം. രണ്ട്, 7 മല പഠിപ്പിച്ചിട്ടടുത്തത് വരാം. 7 മല എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിക്കുന്നു, 7 മലമേലിരിക്കുന്ന ഒരു പട്ടണമുണ്ട്, ആ പട്ടണമാണ് റോമാ നഗരം. ശ്രദ്ധിക്കണേ, 7 മലമേലിരിക്കുന്ന റോമാ നഗരത്തിന്റെ നടുക്കുനിന്ന് ലോകത്തെ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തെയാണ് ഈ സ്ത്രീയോട് ഉപമിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിവരം മനസ്സിലാക്കാത്തോട് സ്തോത്രം കുറയും, ഒത്തിരി മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 7 മലമേൽ റോമ നഗരം സ്ഥിതി ചെയ്യുമ്പോൾ അതിമേലിരിക്കുന്ന ക്രൈസ്തവ നേതാവ്. 2, അനേക രാജ്യത്തുള്ള 100 കണക്കിന് മനുഷ്യരെ യേശുവിന്റെ പേരിൽ സത്യം മറച്ചു വെച്ച് പീഡിപ്പിക്കുന്ന ക്രൈസ്തവ എക്യൂമിനിക്കൽ പ്രസ്ഥാനം. മൂന്ന്, ഇവർ ഇരിക്കുന്നത് മൃഗത്തിന്മേൽ. ഞാൻ പറഞ്ഞല്ലോ, മൃഗം എതിർ ക്രിസ്തുവ. അതിന്റെ അർത്ഥം നിങ്ങളറിയാതെ ഇവളുടെ പോക്ക് എതിർ ക്രിസ്തുവിന്റെ പുറത്തേക്ക്. ഞാൻ അതിനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്കറിയാമോ, തമിഴ്നാട്ടിൽ നിന്ന് കാളന്മാര് സ്തോത്രം ഉരുപ്പിടി ഉരുക്കളെ ഉരുക്കളെ പശുക്കളെ കാളകളെ ഓരോരുത്തരും അടിച്ചോണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരും. എന്നെച്ചി കൂടി ഈ വരുന്ന വഴിക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ ഈ കാളയന്മാർക്കൊണ്ടല്ലോ ഭയങ്കര സ്നേഹം കൊടുക്കും. പുല്ല് തിന്നേണ്ട പുല്ല് കൊടുക്കും, വെള്ളം കുടിക്കണം വെള്ളം കൊടുക്കും, ഭയങ്കര വാത്സല്യം. ഇത് കണ്ടിട്ട് കാളയ്ക്ക് വായുണ്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിങ്ങനെ വിളിച്ചേനെ, യജമാനനെ എന്തു സ്നേഹം എന്നോട്, എന്നെ തലോടുന്ന, എനിക്ക് വെള്ളം തരുന്ന, എനിക്ക് തീറ്റ തരുന്ന, അങ്ങ് എത്ര നല്ലവനെന്ന് കാള സംസാരിച്ചേനെ. അതിന് വായില്ല, വായുണ്ട് സംസാരിക്കളെ കഴിവില്ലാത്ത കൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാ കാള് നീ ഒരു കാര്യം ഓർത്തോളണം, നിന്നെ ഇപ്പൊ കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ചു പുല്ല് തീറ്റിച്ച് നിന്നെ തലോടിക്കൊണ്ട് പോകുന്ന ഈ കക്ഷി തന്നെ നിന്റെ കഴുത്ത് നാളെ കത്തി വെക്കും. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന എന്തിനാണെന്നറിയാമോ, നിന്റെ കഴുത്തെ കത്തിയിറക്കാനാ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അതും ഇതും കേട്ട് ക്രൈസ്തവ വിഭാഗം എന്നോർത്തുകൊണ്ട് സത്യത്തെ മറച്ച് അവിടെ പേരും പ്രശസ്തിക്കും വേണ്ടി ആൾക്കൂട്ടത്തിന്റെ പിറകെ പോയാലുണ്ടല്ലോ. ദൈവത്തിന് വചനം പറയുന്നു, അറിയാതെ നീ യജമാനനെ പിൻപറ്റുന്ന അറബുശാലിലേക്ക് നടക്കുന്ന കാളമാരാ. പ്രൈസ് ദ ലോർഡ്. അത് വരാതിരിക്കും ണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, സത്യത്തിന്റെ വെളിച്ചത്തിൽ വേർപെട്ട് എന്റെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കണം. ഈ ദേശത്തിന് എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി പറയാം, നാമതയ കൂട്ടത്തോട് ഇന്ന് രാത്രി ഗുഡ് ബൈ പറയണം. പ്രൈസ് ദ ലോർഡ്. നാമതയ ഗ്രൂപ്പിനോട് എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തോടെ ചില സ്ഥലത്തുണർവുണ്ട്, അത്ഭുതമുണ്ട്, രോഗശാന്തിയുണ്ട്, അനേകത നടക്കും. പക്ഷേ ഞാൻ തുറന്നു പ്രസംഗിക്കട്ടെ, സുവിശേഷ മഹായോഗം എന്ന നോട്ടീസിന്റെ മുകളിൽ പേര് വെച്ചിട്ട് അവിടെ നടക്കുന്ന സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ ദൈവത്തിന് ശാപം കിട്ടും. എന്താ സുവിശേഷം? ബൈബിൾ പഠിപ്പിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതിന്റെ അർത്ഥം സുവിശേഷ പ്രസംഗത്തിനകത്ത് യേശുവിന്റെ ജനനം മരണം അടക്കം ഉയർപ്പ് ഇത്രയും കാര്യം പ്രസംഗിക്കണം. ഇത് മുഴുവൻ കേൾക്കുന്നവർ ഓർക്കണം, പറയുന്നവർ ചെയ്യണം. അതിന്റെ അർത്ഥം യേശുവിന്റെ ജനന മരണ അടക്ക ഉയർപ്പിനോട് ഏകീഭവിപ്പാൻ വേദപുസ്തകത്തിനകത്ത് ഒരൊറ്റ തെളിവേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപ സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ലെ ക്രിസ്തുയേശു ചേരുവാൻ സ്നാനമേറ്റവരായെന്ന എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ അവനെ മരണത്തിൽ പങ്കാളിയായിത്തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോട് കൂടെ ജീവന്റെ പുതുക്കത്തിൽ എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ സത്യ സ്നാനത്തെ, വിശ്വാസ സ്നാനത്തെ അറിവായ ശേഷമുള്ള ജ്ഞാന സ്നാനത്തെ പ്രസംഗിക്കാത്ത ഒരൊറ്റ പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ല. എനിക്കറിയാം കൈ പൊങ്ങുന്ന കുറച്ചേ ഉള്ളെന്ന്. എല്ലാവരും കൈവർത്തി ദൈവത്തെ സൂചിച്ചാട്ടെ. ദൈവത്തിന്റെ മക്കളെ, സ്നാനം പ്രസംഗിക്കാതെ രോഗശാന്തി നടന്നാൽ അത് പിശാചിന്റെ അമ്മാനമാട്ട. സത്യ സ്നാനത്തെ, വിശ്വാസ സ്നാനത്തെ അറിവായ ശേഷമുള്ള ജ്ഞാന സ്നാനത്തെ പ്രസംഗിക്കാത്ത ഒരൊറ്റ പ്രസംഗവും സുവിശേഷ പ്രസംഗമല്ല. എനിക്കറിയാം കൈ പൊങ്ങുന്ന കുറച്ചേ ഉള്ളെന്ന്. എല്ലാവരും കൈവർത്തി ദൈവത്തെ സൂചിച്ചാട്ടെ. ദൈവത്തിന്റെ മക്കളെ, സ്നാനം പ്രസംഗിക്കാതെ രോഗശാന്തി നടന്നാൽ അത് പിശാചിന് അമ്മാനമാട്ട. പ്രൈസ് ദ ലോർഡ്. സ്നാനം പ്രസംഗിക്കാതെ വേർപാടും വിശുദ്ധിയും പ്രസംഗിക്കാതെ തുള്ളിയാൽ അത് സാത്താന്റെ തുള്ളലാ. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധിയും വേർപാടും ഇല്ലാതെ വ്യവസ്ഥയിൽ നിൽക്കാതെ ഏത് കോപ്രാഞ്ചി കാണിച്ചാലും അവസാന ദിവസം എന്നെ യേശു ചോദിക്കുക, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അന്ന് ചിലർ വന്നിട്ട് പുറപ്പെട്ട് ചോദിക്കും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാക്കി, അത്ഭുതം അടയാളം കാണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയും, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. വഞ്ചിതരാകരുത്, വഞ്ചിതരാകരുത്. പ്രൈസ് ദി ലോർഡ്. വ്യവസ്ഥ വിട്ട് നീ പോകരുത്. സ്തോത്രം. മർമ്മം മഹതിയം ബാബിലോണിന്റെ ഒന്നും ഇന്ന് പ്രസംഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സ്തോത്രം. എങ്കിലും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം. നിങ്ങൾക്കറിയാമോ, എന്റെ വീട് കോട്ടയത്താ, കോട്ടയം ചിങ്ങവനം. അവിടെ എന്റെ വീടിന്റെ പുറകിൽ ഒരു അനി വല്ല ശക്തിയേറിയ ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ഈ നദിക്കക്കരെ ഞങ്ങൾ കുറെ വസ്തുവുണ്ട്. ഈ നദിക്കക്കരെ ചെന്ന് ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് വല്ലതും കൊണ്ടുവന്ന് ഇക്കരെ കൊണ്ടുവരണം എങ്കിൽ അക്കരെ പോകാൻ ഈ ആറിനെ രണ്ട് കടത്തു വള്ളമുണ്ട്. സ്തോത്രം. പാലമില്ല, വള്ളമേ ഉള്ളൂ. ഒരു ദിവസം, ഇനി ഉദാഹരണമാണ്, ഒരു ദിവസം ഞാൻ കടത്തുവള്ളം കിടക്കുന്ന കടവിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അക്കരെ പോകാൻ നിൽക്കുന്ന എനിക്ക് ഒരു വള്ളം കാണാൻ കഴിഞ്ഞു. അത് ചാക്കോച്ചന്റെ വള്ളം. ഇപ്പുറത്ത് നോക്കിയപ്പോൾ അവറാച്ചന്റെ വള്ളം കിടക്കുന്നു. ചാക്കോച്ചൻ എന്റെ ബന്ധു, അവറാച്ചൻ എന്റെ കൂട്ടുകാരൻ. ചാക്കോച്ചന്റെ വള്ളത്തേക്കെറിയാൽ അവറാച്ചൻ പിണങ്ങും, അവറാച്ചന്റെ വള്ളത്തേക്കെറിയാൽ ചാക്കോച്ചൻ പിണങ്ങും. അതുകൊണ്ട് ഞാൻ ആകെ വിഷമിച്ചു, ഏത് വള്ളത്തേക്കേറും. ഞാൻ നിശ്ചയിച്ചു, ചാക്കോച്ചനെ പിണക്കണ്ട, അവറാച്ചനെ പിണക്കണ്ട. പള്ളിയിൽ സ്തോത്ര കാഴ്ച, സഭയിൽ സ്തോത്ര കാഴ്ച. ഒരു ദിവസം പള്ളിയിൽ, ഒരു ദിവസം സഭയിൽ, ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ഒരു ദിവസം കൺവെൻഷനെ. അവിടെയും വേണം, ഇവിടെയും വേണം, രണ്ട് ചിന്തയാ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ചാക്കോച്ചനെ പിണക്കണ്ട, അവറാച്ചനെ പിണക്കണ്ട. ഞാൻ ചെയ്ത് കേൾക്കണോ ഉദാഹരണമാ. എന്റെ ഇടത്തെ കാലെടുത്ത് ചാക്കോച്ചന്റെ വള്ളത്തെ വെച്ചു, വലത്തെ കാലെടുത്ത് അവറാച്ചന്റെ വള്ളത്തെ വെച്ചു. ഇപ്പൊ ചാക്കോച്ചനും പിണക്കമില്ല, അവറാച്ചനും പിണക്കമില്ല. രണ്ടുപേർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം. അവിടെ നോക്കുമ്പോൾ അവിടെയുണ്ട്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോഴാ രസം, രണ്ടുപേര് സന്തോഷിച്ചിരിക്കുക. ചാക്കോച്ചൻ തന്റെ തുഴയെടുത്ത് വള്ളം അങ്ങോട്ട് കൊണ്ടുപോയി, അവറാച്ചൻ തുഴയെടുത്ത് വള്ളം അങ്ങോട്ട് കൊണ്ടുപോയി. ചാക്കോച്ചൻ അവളെ ഇങ്ങോട്ടും, അവറാച്ചൻ അവളെ ഇങ്ങോട്ടും പോയി, ഞാൻ വെള്ളത്തിലും പോയി. പ്രൈസ് ദി ലോർഡ്. വല്ലതും പിടികിട്ടിയോ ദൈവത്തിന്റെ മക്കളെ? ആ വള്ളത്തേലും ഈ വള്ളത്തേലും കാല് വെച്ചാൽ നിന്റെ കാര്യം പോക്ക. ഒന്നുകൂടി തുറന്ന് പറഞ്ഞാൽ, നീ വള്ളത്തെ കേറുമ്പോൾ ചാക്കോച്ചന്റെയോ അവറാച്ചന്റെയോ നോക്കല്ലേ. നീ ആദ്യം നോക്കേണ്ടത് അക്കരെ എത്തിക്കുന്ന വള്ളമേതെന്ന. അക്കരെ എത്തിക്കുന്ന വള്ളത്തെ കേറുമ്പോൾ ചാക്കോച്ചൻ പിണങ്ങിയ പിണങ്ങട്ടെന്നേ, അവറാച്ചൻ പിണങ്ങിയ പോട്ടെന്നേ. അവറാച്ചൻ പറയും, പള്ളി നിന്നെ അടക്കത്തില്ല, വെള്ളിപ്പന്റെ കൂടെ കിടത്തത്തില്ല. സ്തോത്രം. നിന്നെ അവരടക്കില്ല എന്ന ചത്തവന സ്വർഗം ഒരിക്കലും അടക്കാതിരുന്ന ചരിത്രമില്ല. സഹോദരിയെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ നിൽക്കേണ്ടത് ചാക്കോച്ചനെ അവറാച്ചനെയോ നോക്കിയല്ല, പിന്നെയോ എന്റെ ദൈവത്തെയോ നോക്കി. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും തകരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരോ കുലുങ്ങാതെ നിൽക്കുന്നവരാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതല് വിടേണ്ട വിട്ട് നിൽക്കേണ്ടത് നിന്ന് സത്യത്തിൽ വാൻമാവിയിലും വ്യവസ്ഥ പ്രകാരം എന്റെ ദൈവത്തെ ആരാധിക്കേ. Praise the Lord. 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 Hallelujah. സ്തോത്രം. ഞാൻ എന്റെ ഭാര്യയോട് പറയും, അവൾ എന്നോട് പലപ്പോഴും വേദനയോട് പറയാറുണ്ട്, അച്ചായ പ്രായം അധികമൊന്നും ആയിട്ടില്ലല്ലോ ഇങ്ങനെ പ്രസംഗിച്ച പോക്കാന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, പോയാ പോട്ടെ, ഒന്നേ പ്രസംഗിച്ചോളെങ്കിലും പ്രസംഗിക്കണ്ടോണം, പ്രസംഗിക്കണം. സ്തോത്രം. എന്റെ വിശ്വാസത, കാരണം ഞാൻ അങ്ങ് ചെല്ലുമ്പോ ദൈവം ചോദിക്കും, എടാ നിനക്ക് ഇത്രയും വലിയ സ്റ്റേജൊക്കെ തന്നിട്ട് നീ എന്തോന്നാ അവിടെ പറഞ്ഞത്? യേശു അഞ്ചപ്പത്തെ 5000 കൊണ്ട് പോഷിപ്പിക്കുമെന്നോ. സ്തോത്രം. എടാ അത് ഞാൻ ചെയ്തൊരു ഞൊടുക്ക് വിദ്യയാ. പ്രൈസ് ദി ലോർഡ്. നീ പ്രസംഗിക്കേണ്ടത് അതല്ല, ഈ ജനം നശിച്ചു പോകാതെ ഇങ്ങത്തേണ്ടെന്ന വഴി നീ കാണിച്ചു കൊടുത്തോ. പ്രൈസ് ദി ലോർഡ്. അത് ചോദിച്ചാൽ എനിക്കിരിയിട്ടും, ഇടി ഇടി. സ്തോത്രം. മനുഷ്യന്റെ ഇടിയാണ് സഹിക്കാം, ദൈവത്തിന്റെ അടി സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാ പറയുന്നത്, എന്നെ വെട്ടിക്കൊന്നാൽ ഞാൻ പറയും സത്യം സത്യമായി. സ്തോത്രം. വിടേണ്ട വിട്ടു മാറേണ്ട പോലെ മാറി വ്യവസ്ഥ പ്രകാരം വന്നില്ലെങ്കിൽ ക്രൈസ്തലോൻ നിന്റെ ജീവിതത്തിൽ ക്രൈസ്തലോൻ സ്വർഗം കാണത്തില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇവിടെ അടുത്ത് പൂമാറുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. 3 ദിവസം പ്രസംഗിച്ചു. 2 ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ എന്നെ വാനോളം ഉയർത്തി പറഞ്ഞു. 3 ദിവസം പ്രസംഗിച്ചത് കാണാതെ പോയി ആടായിരുന്നു. അതിനെ എടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കാണാതെ പോയി ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ഇടയൻ അതിനെ എടുത്ത് തോളത്ത് വെച്ചു. സ്തോത്രം. തോളത്തിരിക്കുന്ന ആടിന്റെ വായും ഇടയന്റെ ചെവി ആടിന്റെ ചുണ്ടും ഇടയന്റെ ചെവിയും അടുത്തടുത്ത്. ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ തോളത്തിരിക്കുന്ന ആട് അവിടെ ഇരുന്നോണ്ട് ചെറുതായിട്ട് മുരങ്ങിയാലും ഇടയന്റെ ചെവി കേൾക്കും. എന്നാൽ ഇന്ന് ഇടയന്റെ തോളത്തിരുന്നോണ്ട് അനേക ആടും വിളിക്കുന്നത് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേന്നാ. സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന അധ്യക്ഷന്റെ മുഖം ചുളുങ്ങി. സ്തോത്രം. ഞാൻ എന്നിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു, എന്റെ തോളത്തിരിക്കുന്ന എന്റെ കുഞ്ഞ്, സ്തോത്രം, എന്റെ തോളത്തിരുന്നോണ്ട് അവൻ വിളിച്ചു പറയാ, മമ്മി എനിക്ക് നാളെ ഒരു സ്ലേറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയല്ല പറയണത്, മമ്മി പപ്പയോട് പറഞ്ഞേരെ നാളെ എനിക്കൊരു സ്ലേറ്റ് വേണം. ഇവൻ ഇരിക്കുന്ന എന്റെ മടിയില്ല, മമ്മി മുട്ട പൊരിച്ചോണ്ടിരിക്കുക, എന്റെ മടിയിരിക്കുന്ന കൊച്ചു പറയുന്നത് അമ്മ കേൾക്കുന്ന മുമ്പ് ഞാൻ കേട്ടെന്നേ. പ്രൈസ് ദ ലോർഡ്. ഞാൻ കേട്ടിട്ട് അവൻ പറഞ്ഞ കേട്ടോ, മമ്മി പപ്പയോട് പറഞ്ഞേരെ ഞാൻ അവനെ തുടക്കൊരു പിടിയങ്ങ് പിടിക്കും. എട കുഞ്ഞ്, എന്റെ തോളത്തിരുന്നോണ്ട് എന്നോട് പറയാൻ നീ മമ്മിയെ വിളിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കുഞ്ഞ്, വ്യവസ്ഥ വിട്ട്, പ്രൈസ് ദ ലോർഡ്, നിയമം ചട്ടം പ്രമാണം വിട്ട് നീ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് സ്വർഗത്തിൽ പോയിട്ട് മേക്കുര പോലും കാണത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി തുറന്ന് പറയാം, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ആരാധിക്കണം, ആരാധിക്കണം. ഞാൻ ഇങ്ങനെ പറയും, പട്ടിയുടെ വേഷം കെട്ടിയ കൊരക്കണം. പ്രൈസ് ദ ലോർഡ്. നീ ദൈവത്തിന്റെ മകനാന്ന് പറഞ്ഞാൽ അതിന്റെ വ്യവസ്ഥ നീ കാണിച്ചു കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കൃപ മാത്രം എടുക്കണം. എനിക്ക് ഈ ദിവസം 7 കിട്ടിയായിരുന്നെങ്കിൽ ഈ ദേശം ഞാൻ വെളിപ്പിച്ചേനെ. പ്രൈസ് ദ ലോർഡ്. ഒന്നുകിൽ ദേശം വെളുക്കും, അല്ലെങ്കിൽ ഞാൻ വെളുക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, തുറന്ന മനസ്സോടെ വിളിച്ചു പറയട്ടെ, ആരാധിക്കേണ്ടത് ജീവന്റെ പുതുക്കത്തിൽ ആത്മീക സത്യത്തിൽ വ്യവസ്ഥ പ്രകാരം ജീവന്റെ ദൈവത്തെയാണ്. പ്രൈസ് ദ ലോർഡ്. മുൻപോട്ട് വരട്ടെ. ഇവിടെ വായിച്ചത് കേട്ടോ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവൾ ഇരിക്കുന്നത് 1 പെരുവെള്ളത്തിന്മേൽ, 2 മൃഗത്തിന്മേൽ, 3 7 മലകളിന്മേൽ. അതിനർത്ഥം റോമിന്റെ അത്യുച്ച കോടിയിൽ ഉന്നത സ്ഥാന തിരുന്നുകൊണ്ട് ലോകത്തിൽ മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെ നയിക്കുന്ന മേലധ്യക്ഷനെയാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം ഈ സ്ത്രീയോട് വച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. വല്ലപ്പോഴും വേദപുസ്തകം വായിച്ചിട്ട് അതിന് വ്യക്തമായ വ്യാകരണത്തിന് ദൈവത്തിന്റെ ആത്മാവിനോട് മുട്ടുകുത്തി ചോദിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദൈവം പറഞ്ഞു തരും, കർത്താവിന്റെ മക്കളെ ഇതിന്റെ അർത്ഥം ഇതാണ്, നിന്നെ നയിക്കുന്ന അനേകന് കൊണ്ടുപോകുന്ന എതിർ ക്രിസ്തുവിനടുക്കലേക്ക. ആകെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ പോകേണ്ടത് ആന്റി ക്രൈസ്റ്റിന് അടുക്കലേക്കല്ല, യേശുവിന്റെ അടുക്കലേക്ക്. പ്രൈസ് ദ ലോർഡ്. യേശുവിന്റെ അടുക്കലേക്ക്. പ്രൈസ് ദ ലോർഡ്. ഓടിച്ചു മുൻപോട്ട് പോകട്ടെ. ഈ സ്ത്രീയെ കുറിച്ച് വീണ്ടും പറയുന്ന 1-2 കാര്യം കൂടി ഓർപ്പിക്കാം, അതിലേ സമയമുള്ളൂ. വെളിപ്പാട് പുസ്തകം 17:12 വായിച്ചേ.
നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം
പ്രാപിച്ചിട്ടില്ല. ഈ സ്ത്രീയുടെ പ്രത്യേകത, രാജാക്കന്മാരുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാ. സ്ത്രീ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇത് പെണ്ണിനെ സൂചിപ്പിക്കുകയല്ല, ഇത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുക. അതിനർത്ഥം രാജാക്കന്മാരുമായി ബന്ധമുള്ള, റോം എന്ന നഗരത്തിന്റെ ഉച്ചിയിൽ ലോകത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു മത അധ്യക്ഷൻ. പ്രൈസ് ദ ലോർഡ്. ഈ വ്യക്തിക്ക് രാജാക്കന്മാരുമായി ബന്ധമുണ്ട്. വിവരിച്ചാൽ സമയം കിട്ടില്ല, വീണ്ടും വായിച്ചേ. ഇവൾ ഒരു മഹാ നഗരമാ. വെളിപ്പാട് പുസ്തകം 17:5 വായിക്കുമ്പോൾ ഇവൾ ഒരമ്മയാ. വായിച്ചാട്ട്, 17:5. മർമ്മം
മർമ്മം മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്.
ശ്രദ്ധിക്കേ, ഇവൾ ഒരു മാതാവ്. അതിന്റെ അർത്ഥം ഇവൾക്ക് ഇഷ്ടം പോലെ മക്കളുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, ഈ മക്കളിൽ ചിലര് അമ്മയോട് ചേർന്നിരിക്കും, ചിലര് അമ്മയെ വിട്ടുമാറും. അതിന്റെ അർത്ഥം വ്യവസ്ഥ പഠിക്കുമ്പോൾ വ്യവസ്ഥക്കിറങ്ങിയവൻ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കും, അല്ലാത്തവൻ ഈ ബന്ധനത്തിലകപ്പെട്ടു വീണ്ടും കെട്ടിക്കിടക്കും. സ്തോത്രം. ഇനി അതിനേക്കാൾ വിചിത്രം, ഇവൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും ദോഷമായ വഴിയ. അതിന്റെ അർത്ഥം അനേക പാപ വഴികളും ഈ അമ്മ മക്കൾക്കോതി കൊടുക്കും. അതിലൊന്ന്, ഈ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, 17:4.
ആ സ്ത്രീ ധൂമ്രവർണവും,
ശ്രദ്ധിക്കണേ,
ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചും പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ
ആഡംബരപ്രിയരായ ഒരു സ്ത്രീ. ഒന്നുകൂടി പറഞ്ഞാൽ, ചെരുപ്പിൽ മുത്ത്, തലയിൽ മുത്ത്, സ്ലൈഡിൽ പൊന്ന് എന്ന് വേണ്ട, മുടി മുതൽ പാദം വരെ പൊന്നണിയപ്പെട്ട് ആഡംബരപ്രിയായി മുൻപോട്ട് പോകുന്ന സ്ത്രീ. ചില പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. പൊട്ടുകുത്തുന്നതിന് ഒരു തെറ്റുമില്ല. സ്തോത്രം. കയ്യെ കൂടി ഈ കൂട്ടക്സ് തേച്ചാൽ ഒരു കുഴപ്പമില്ല, ലിപ്സ്റ്റിക് പുരട്ടിയാൽ ഒരു കുഴപ്പമില്ല. അവര് മറുപടി പറഞ്ഞ ഇങ്ങനെയാ, അമേരിക്കയിലെ മദാമമാർ ലിപ്സ്റ്റിക് ഇട്ടോട് അന്യഭാഷ പറയുന്നില്ലേ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്കൂടി ലിപ്സ്റ്റിക് ഇട്ട് പറഞ്ഞാലും ദൈവം കേൾക്കുമല്ലോ. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, സ്തോത്രം. ഇതിനെ വിവരണം മുൻപോട്ട് കൊണ്ടുപോയാൽ ആകെ കുഴയും. സ്തോത്രം. ഇന്നെങ്ങും തീരത്തില്ല, നിങ്ങൾ എന്നെ തീർക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിവരിക്കാൻ പോകുന്നില്ല. ആഡംബരം ദൈവം കൊതിക്കാത്തതാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ ഒന്നു പോലും ഈ ശരീരത്തിൽ കാണരുത്. പ്രൈസ് ദ ലോർഡ്. ഈ ശരീരം ദൈവത്തിൽ വിശുദ്ധമാ. പ്രൈസ് ദ ലോർഡ്. ഈശ്വരൻ ദൈവത്തിന്റെ വകയാ. പ്രൈസ് ദ ലോർഡ്. നിന്റെ മോടി ഈ ശരീരത്തിൽ കാണിക്കരുത്. ഞാൻ ശവാടക്കുന്ന ഒരു വ്യക്തിയാ. ശവാടക്കുമ്പോൾ അവസാനം ഞാൻ ഒരു വാക്കു പറയും, ഹേ മനുഷ്യ, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ നീ നിന്നെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ നീ നിന്നെ പണത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ നീ നിന്നെ ആഡംബരത്തിൽ പ്രീതിപ്പിക്കുന്ന എന്തിന്? അതിന്റെ അർത്ഥം എത്ര ആഡംബരത്തിൽ മുങ്ങിക്കിടന്നാലും 4 അടി മണ്ണിനകത്ത് നിരീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ മണ്ണോട് ചേർന്ന് ദേഹത്തിലെ മോടികൾ മാന്യമായ വസ്ത്രം ധരിക്കണം, ആവശ്യമായ വൃത്തിയും ശാരീരിക ശുദ്ധിയും വേണം. പക്ഷേ വ്യവസ്ഥയില്ലാത്ത ഒന്നും ഈ ശരീരത്തിൽ മോടി കൂട്ടരുത്. ക്രൈസ്തലോൾ. അങ്ങനെ കൂട്ടിക്കോളാൻ ഏതെങ്കിലും പ്രസ്ഥാനം പറയുന്നെങ്കിൽ ഓർത്തോളണം, നിന്നെ നയിക്കുന്ന നരകത്തിലേക്ക്. ക്രൈസ്തലോൾ, ക്രൈസ്തലോൾ. എനിക്കാരെയും അറിയത്തില്ല, ഉള്ള സത്യമാ പറയുന്നത്. ക്രൈസ്തലോൾ. നമുക്കറിയാലോ ഏതെങ്കിലും ഫാക്ടറിയുടെ പുകക്കൊടല് കീപോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒറ്റ ഫാക്ടറിയുടെ പുകക്കൊടല് കീപോട്ട് വെച്ചിട്ടില്ല, എല്ലാം മേപ്പോട്ടാ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നീ ഓർത്തോളണം, ഈ കീപോട്ട് രണ്ട് കൊടല് തന്നേക്കുന്നത് ബീഡി വലി ചൂതി വിടാനല്ല. പിന്നെയോ ദൈവത്തിന്റെ കൃപയാൽ ജീവശ്വാസം ഊതിയെടുക്കാനാ. ക്രൈസ്തലോൾ. സഹോദര, ബീഡി വലിച്ച് വിടുന്ന പുകക്കൊടലോർത്ത് ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കല്ലേ. ക്രൈസ്തലോൾ, ക്രൈസ്തലോൾ. ചില സഭകളിൽ ഞായറാഴ്ച രാവിലെ ലൈബോയ് സോപ്പിട്ട് ഒരു കുളി കുളിച്ചേച്ച് വെള്ള പാൻറ്റോ വെള്ള ഷർട്ടോ വെള്ള ഉടുപ്പോ ഇട്ടോണ്ട് അച്ഛന്റെ മുന്നെ കിറിങ്ങിടത്തി വാ പൊളിച്ച പോലെ നിന്നിട്ട് കൊത്തി വിഴുങ്ങുന്ന കുർബാന എടുക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഓർത്തോളണ്, ലൈബോയ് സോപ്പിട്ട് നീ 1 വർഷം കുളിച്ചാല് ശുദ്ധിയാകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിടേണ്ട വിട്ടിട്ട് വ്യവസ്ഥ പ്രകാരം വന്ന് തിരുമേശ എടുക്കാത്ത എല്ലാ ശപിക്കപ്പെട്ടവരാ. ക്രൈസ്തലോൾ, ക്രൈസ്തലോൾ. ഇപ്പൊ അനേകര ഉള്ളിൽ പറഞ്ഞോണ്ടിരിക്കുക, 9:1 ക്രൈസ്തലോൾ, 9:1. അങ്ങനെ വിശ്വസിക്കാത്തവര് ഒന്ന് കരമടി ദൈവത്തെ സൂചിച്ചാട്ടെ. ക്രൈസ്തലോൾ, ക്രൈസ്ത ലോഡ് ശ്രദ്ധിക്കണമേ, എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ, വിശുദ്ധ വേദപുസ്തകം അതിശക്തമായി പറയുക, ഇവൾ വഴിതെറ്റിക്കുന്ന സ്ത്രീയാ. ഏതാ വഴിതെറ്റീര്? നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആത്മീക സത്യത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, ഇവൾ മനുഷ്യരിലേക്ക് ദുരാലോചന കുത്തിവെക്കുന്ന സ്ത്രീയാ. എന്താ തെളിവ്? നിങ്ങൾക്കറിയാമോ, ഇവളുടെ പേര് മർമ്മം മഹദിയാം ബാബിലോൺ. ബാബിലോൺ എന്ന വാക്ക് വരാൻ കാരണം, ബാബിലോണിൽ നിന്ന് അനേക ദുരാചാരങ്ങൾ ക്രൈസ്തവ സഭ കടമെടുത്തു. ഈ കടമെടുത്തതൊക്കെ പറഞ്ഞാൽ കാര്യം കുഴപ്പമാ, എങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാം. ബാബിലോണിൽ നിന്ന് കടമെടുത്ത ഒന്ന ശിശുസ്നാനം, രണ്ടാ മിന്നുകെട്ട്, മൂന്ന് സ്തോത്രം പടവ അഥവാ ഈ മന്ത്രകോടിയിടിയിലെ സ്തോത്രം, അതുപോലെ ഒന്നാണ് പരിശുദ്ധാത്മാവിന് പകരമുള്ള മൂറോൻ തൈലം പൂശല്. ക്രൈസ്ത ലോൺ ഇങ്ങനെ പലതുമുണ്ട് ബാബിലോണിൽ നിന്ന് കയറി വന്നത് സ്തോത്രം. ഈ വന്നതൊക്കെ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വന്നത് ദൈവത്തിൽ നിന്നല്ല, ബാബിലോണിൽ നിന്നാ. ക്രൈസ്ത ലോൺ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി വന്ന ശിശു സ്നാനം. ഒന്നുകൂടി തുറന്ന് പറയാം, സത്യവേദ പുസ്തകമെന്ന വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ ഒരു മുറിവാക്യം കാണിച്ചു തന്നാൽ ഈ സമയം പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ക്രൈസ്ത ലോൾ, പിന്നെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിക്കത്തില്ല. ക്രൈസ്ത ലോൾ ഒന്നുകൂടി കേട്ടോ, ഞാൻ ഇത് പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തി എനിക്കൊരു ലെറ്റർ തന്നു സ്തോത്രം. ആ ലെറ്ററിൽ ഇങ്ങനെയാ, ബ്രദറെ വല്ലോം പഠിച്ചേച്ച് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, എന്താ മോനെ മറുപടി? നിങ്ങൾ ചോദിച്ചില്ലേ ശിശുക്കൾ മുങ്ങിയതായി വല്ല തെളിവുണ്ടോന്ന്? ഞാൻ തരാന്ന് പറഞ്ഞു. ഉടനോട് പറഞ്ഞു, കേട്ടോ, സ്തേഫാനോസും കുടുംബോ സ്നാനമേറ്റു, ലുദിയായും കുടുംബോ സ്നാനമേറ്റു, കൊർന്നല്യോസും കുടുംബോ സ്നാനമേറ്റു, കുടുംബത്തിനകത്ത് കൊച്ചു കുഞ്ഞുമുണ്ടെന്ന് അറിയത്തില്ലേ? ഉടനെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണോ നിങ്ങൾ ശിശുക്കളെ ആമോസ കൊടുക്കുന്നത്? അതെ. ഞാൻ മറുപടി കൊടുത്തു, ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും വന്നേച്ചു പറഞ്ഞു, നിങ്ങളുടെ കുടുംബമായിട്ടുള്ള വോട്ട് ഞങ്ങൾക്ക് തരണം. സ്തോത്രം. ഞാൻ നോക്കിയപ്പോൾ എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും 8 വയസ്സ് പ്രായമുള്ള എന്റെ മോനുമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ശരി, എന്റെ കുടുംബത്തിന്റെ വോട്ട് മുഴുവൻ നിങ്ങൾക്ക് തന്നേക്കാം. അങ്ങനെ ഇലക്ഷൻ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന വ്യക്തി നോക്കിയിട്ട് വായിച്ചു, ജെയിംസ് എം പോൾ, ഗ്രേസ് കോട്ടേജ്, കുളത്തൂർ PO, തിരുവനന്തപുരം. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ തന്നെ. രണ്ടാമത് വിളിച്ചു, ജിസ ജെയിംസ്, ഗ്രേസ് കോട്ടേജ്, കുളത്തൂർ PO, തിരുവനന്തപുരം. ഓക്കെ, അവളും സമ്മതിച്ചു. രണ്ടുപേരെ കയ്യേൽ ഓരോ കുത്തും ഓരോ ബാലറ്റ് ഷീറ്റ് പേപ്പറും തന്നു. ഞങ്ങളത് വാങ്ങിച്ചോണ്ട് നിൽക്കുക, പോകുന്നില്ല. ഉടനെ അവിടെ നിൽക്കുന്ന പോളിംഗ് ബൂത്ത് ഇരിക്കുന്ന ചോദിച്ചു, പോയി വോട്ട് ചെയ്തു വാ. ഞങ്ങൾ പറഞ്ഞു, ഒരാളെയും കൂടി വിളിക്കാനുണ്ട്. ആരെയാ? എന്റെ മോനെ. ഏത് മോൻ? ഈ നിൽക്കുന്ന മോനെ. അവന്റെ പേരെന്നാ? പേര് പറഞ്ഞു. വയസ്സത്രയാ? 8. എന്നോട് ചോദിക്കും, ഈ കുഞ്ഞിന് വോട്ടില്ലെന്ന് എനക്കറിയത്തില്ലേ? ഞാൻ പറയും, തേടിയിരിക്കുന്ന ഇത്രയും പേര് എന്റെ വീട്ടിൽ വന്ന് വിളിച്ചത് കുടുംബത്തിന്റെ മുഴുവൻ വോട്ട് തരണമെന്നാ. ഈ കൊച്ചെന്റെ വീട്ടിലില്ല, എന്റെ കൊച്ചാ. തെളിവ് വേണോ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വില്ലേജ് റെസിപ്റ്റ് ഉണ്ട്, ഈ കൊച്ചിനെ പ്രസവിച്ച ആശുപത്രി ഡോക്ടറുടെ തെളിവുണ്ട്, ഇതെന്റെ കൊച്ചാ. അവിടെ തൊപ്പിക്കാരൻ പോലീസുകാർ നിപ്പുണ്ട്. വോട്ട് ലിസ്റ്റിൽ വന്ന എന്നെയും കൂടി പൊക്കെടുത്ത് പുറത്തിടും, പോളാന്ന് പറയും. കൊച്ചെന്റെ പക്ഷെ വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ല. സ്തോത്രം. ഇത് ലോക തെളിവ്, രണ്ടാമത് ബൈബിൾ തെളിവ്. എല്ലാം പറഞ്ഞ കാര്യം കുഴയും, എങ്കിലും ഒന്ന് പറയാം. വേദോസത്തിൽ പറയുന്നു, ദാവീദിൻ ഗ്രഹവും ശൗലിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘനാൾ യുദ്ധം നടന്നു. തമിഴിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ദാവീദിൻ കുടുംബത്തിക്കും ശൗലിൻ കുടുംബത്തിക്കും എന്നാ. അതിനർത്ഥം കുടുംബങ്ങൾ തമ്മിൽ വഴക്ക്. ആ വഴക്കടക്കുമ്പോൾ ദാവീദിന്റെ വീട്ടിൽ 2 മാസം പ്രായമായ കൊച്ച് വാള് പൊക്കിയെടുത്ത് വെട്ടി എന്നല്ല, വെട്ടാൻ പ്രാപ്തിയുള്ളവൻ വെട്ടി. ക്രൈസ്ത ലോൺ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, കുടുംബ സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ വചനം കേട്ട് വിശ്വസിക്കാൻ പ്രാപ്തിയായ അവർ സ്നാനമേറ്റു. ക്രൈസ്ത ലോൺ അതുകൊണ്ട് ബാബിലോണിന്ന് കടമെടുത്ത് കൊണ്ടുവന്ന ദുരാചാരമുള്ള ഒരൊറ്റ സഭയ്ക്കകത്തും ദൈവത്തിന്റെ കുഞ്ഞെ നിന്റെ ജീവിതം പാഴാക്കരുത്. നിന്റെ ജീവിതം പാഴാക്കരുത്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു കാലത്ത് ഒരു കൂട്ടർ പറഞ്ഞു, പെന്തക്കോസ്റ്റുകാരുടെ കുത്തകയായ തുള്ളലെന്ന്. സ്തോത്രം, അവര് തുള്ളുമ്പോ കളിയാക്കിക്കൊണ്ട വ്യക്തിയുണ്ടല്ലോ, ഇന്ന് പെന്തക്കോസ്റ്റുകാർ ഇത്രയും പൊങ്ങിയാൽ അവർ അതിനേക്കാ പൊങ്ങിച്ചാടാൻ തുടങ്ങി. കാരണം അന്ന് അവർ പറഞ്ഞത് ഇത് പിശാചിന്റെയാണ്. ഇന്ന് അവർ പറയുന്നു, അവർക്ക് കൊടുത്ത ദൈവത്തിന്റെ ആത്മാവ് നമുക്കും തരുമെന്ന. സ്തോത്രം, ഇതുപോലെ ഓരോന്നും മാറി വരുമ്പോഴേ നിങ്ങളുടെ അബുദ്ധം മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പല സത്യം തെളിയുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ കീഴിൽ നിങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോഴാ, അന്നറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയുന്നു, വിശ്വസിച്ച് മുങ്ങി സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിയിലും വേർപെട്ട് ആരാധിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, വ്യവസ്ഥ വിട്ട് ജീവിക്കുന്ന കല്ലിനും കഞ്ചാവിനും കൊച്ചുപീടിക്കും അടിമയായി ഞായറാഴ്ച പൊത്തോണം എടുത്തോണ്ട് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി കേട്ടോ, നിന്റെ പോക്ക് നരകത്തിലേക്ക്. പ്രൈസ് ദ ലോർഡ്. ആകയാൽ യേശുവിന്റെ നാട്ടിലേക്ക് പോകണമെങ്കിൽ, സ്വർഗം നിനക്ക് വേണമെങ്കിൽ, നിന്റെ അനാചാര പ്രവൃത്തിയോട്, ദുരാചാര പ്രവൃത്തിയോട്, പാപാരാധ പ്രവൃത്തിയോട് ടാറ്റാ പറഞ്ഞിട്ട് സത്യത്തിന്റെ വെളിച്ചത്തിൽ എന്നെ യേശുവിനെ ആരാധിക്കാൻ വാ. പ്രൈസ് ദ ലോർഡ്. ഒരു വാക്കൂടി പറഞ്ഞ് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ഇവളെ വിളിക്കുന്ന പേര് കേട്ടോ, മഹാവേശ്യ. നിങ്ങൾ ചിന്തിക്കും, ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളെ നേതാവായ ഈ വ്യക്തിയെ വേശ്യ എന്ന് വിളിക്കാൻ കാരണമെന്താ? പ്രൈസ് ദ ലോർഡ്. ഒരു തെളിവ് മാത്രം തന്ന് ഈ രാത്രി ഈ പ്രസംഗത്തിന്റെ നൂറിലൊന്ന് ഞാൻ അവസാനിപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണമേ, മഹാവേശ്യ. വേദസ്വം പറയുന്നു, യഹോവയായ ദൈവത്തിന്റെ മകനായ അല്ലെങ്കിൽ ക്രിസ്തു യേശു യെരുശലേമിൽ പാർക്കുന്ന കാലം. സ്തോത്രം, അവിടെ രാജാവായിരുന്ന ഒരു വ്യക്തിയാണ് ഹെരോദാവ്. ഹെരോദാവിനെ സകല ജനങ്ങളും വിളിക്കുന്ന പേര് മഹാരാജാവേ എന്ന. എന്നാൽ യേശു അവനെ വിളിച്ചത് കുറുക്കൻ എന്ന. സ്തോത്രം, ശ്രദ്ധിക്കണേ, ഹെരോദാവിനെ ജനങ്ങൾ വിളിച്ചത് മഹാരാജാവേ, പക്ഷെ യേശു വിളിച്ചു ആ കുറുക്കനോട് അടങ്ങിയിരിക്കാൻ പറ. പ്രൈസ് ദ ലോർഡ്. എന്താ ഹെരോദാവിനെ കുറുക്കാന്ന് യേശു വിളിച്ചത്? ഹെരോദാവിന് വാലുണ്ടായിട്ട നാല് കാലും മോന്ത കുറുക്കനെ പോലെ ഇരുന്നിട്ടാണോ? അല്ല, അവന്റെ രൂപം മനുഷ്യരൂപം, പക്ഷേ അവന്റെ സ്വഭാവം കുറുക്കന്റെ സ്വഭാവമാണ്. പ്രൈസ് ദ ലോർഡ്. പടിനിയമം പഠിച്ചു നോക്കെ, അനേക രാജാക്കന്മാരെ ദൈവവചന ഹിംസ്ര ജന്തുവിനോട് ഉപമിച്ചിരിക്കുക. അതിന്റെ കാരണം അവരുടെ സ്വഭാവം ആ ജീവിയുടെ സ്വഭാവമാ. പ്രൈസ് ദ ലോർഡ്. അതുപോലെ ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ജീവിച്ചപ്പോൾ ദൈവം വിളിച്ചത് നിർമ്മല കന്യകയെന്ന. പ്രൈസ് ദ ലോർഡ്. വ്യവസ്ഥ വിട്ടുപോയപ്പോൾ അന്യദേവന്മാരെ ആരാധിച്ചപ്പോൾ, മിഥ്യാമൂർത്തി ആരാധിച്ചപ്പോൾ, അതേ ദൈവം വിളിച്ചു പരസംഗത്തിന്റെ സന്തതിയെന്ന്. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ ഞാൻ പറയട്ടെ, ഇവളെ വേശ്യ എന്ന് സംബോധിച്ച കാരണം മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, വളരെ തെറ്റിലേക്ക് ജനത്തെ മാറ്റുന്ന, സത്യ ഉപദേശത്തെ മാറ്റിക്കളയുന്ന വ്യക്തിയാകയാൽ ഇവളെ ദൈവജനം വിളിക്കുന്നു വേശ്യെന്ന്. പ്രൈസ് ദ ലോർഡ്. ആകെ ഇന്ന് രാത്രി ഞാൻ ഉറക്ക വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സത്യത്തെ വളച്ചൊടിച്ച് ആര് പഠിപ്പിച്ചാലും അത് കേട്ട് നിന്റെ വിശ്വാസം തകർത്ത് കളയരുത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നീ ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. പ്രൈസ് ദ ലോർഡ്. നാട്ടുകാർ നിന്നെ വെറുപ്പാക്കട്ടെ, വീട്ടുകാർ നിന്നെ പുറത്താക്കട്ടെ, വേദവസം പറയുന്നു, നീ ചഞ്ചലപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കോപ പറയുക. സ്തോത്രം. ഒരു വാക്ക് എന്നെ വായിപ്പിച്ചു നിർത്താം. വായിച്ചാട്ടെ, അത് മാത്രം വായിച്ച് ഇനി പ്രസംഗിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 12:41 മുതൽ വായിച്ചു നിർത്താം.
യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്.
എന്നിട്ടും പ്രമാണികളിൽ ചിലർ
അനേകർ അവനിൽ വിശ്വസിച്ചു.
പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ
പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല. താനും
കേട്ടോ, സത്യം പറഞ്ഞു, പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കേട്ട് അവർ യേശുവിനെ കണ്ടില്ലെന്ന്. സ്തോത്രം. പ്രസംഗമൊക്കെ ഇഷ്ടപ്പെടും, എല്ലാ കാര്യം ശരിയാ, പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നോർത്ത് പഴയ സ്വഭാവത്തിൽ നിങ്ങൾ നീ ആരെങ്കിലും ഈ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, ഞാൻ ഇനി കുറ്റക്കാരനല്ല. പ്രൈസ് ദ ലോർഡ്. ഇനി ഞാൻ കുറ്റക്കാരനല്ല. നീ മാറ്റേണ്ടത് മാറ്റി, വിടേണ്ടത് വിട്ട്, വ്യവസ്ഥ പ്രകാരം ഇറങ്ങ്, ദൈവം നിന്നെ മാനിക്കും. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേൽക്കാം. പ്രൈസിങ് ജീസസ്. ഹല്ലേലൂയ. 9:00 ഇനി പ്രസംഗിക്കാൻ എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയ. ആർക്കെങ്കിലും ഇതിനെ ബാക്കി കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഇനി പറയുന്ന എവിടെയെങ്കിലും ഞാൻ വരുമ്പോൾ വന്നുകൊള്ളുക. സ്തോത്രം. ശ്രദ്ധിക്കുക. എല്ലാവരും കണ്ണുകളടയ്ക്കാം, എല്ലാവരും കണ്ണുകളടയ്ക്കാം. അതെ, ആര് കണ്ണു തുറക്കരുത്, എല്ലാവരും കണ്ണുകളടയ്ക്കാം. സഹോദരി, സഹോദര, നീ നിൽക്കുന്നത് വേദപുസ്തകത്തിന് സത്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവം വിളിച്ചു പറയുന്നു, നീ നരകത്തിലേക്ക് പോകുക. അത് വേണ്ടെങ്കിൽ ഈ രാത്രി തീരുമാനിക്കേ, സത്യത്തിലും ആത്മാവിലും എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നവർ നിൽക്കുന്ന സ്ഥാനത്ത് കരമുയർത്താം. യേശു, അനേക കരങ്ങൾ ഉയരുന്നു. അതെ, അനേക കരങ്ങൾ ഉയരുന്നു. യേശു, ഒത്തിരി കരങ്ങൾ ഉയരുന്നു. സഹോദരി, നീ മനുഷ്യന്റെ മുഖം നോക്കരുത്. ദൈവത്തിന്റെ വചനം വായിക്കുന്നു. വായിച്ച വാക്യത്തിന്റെ അവസാനം എങ്ങനെയാ? അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാൽ ഉള്ള മാനത്തെ ഇഷ്ടപ്പെടുന്നു. നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് ദൈവത്താൽ ഉള്ള മാനം. ദൈവമേ, ഈ കരമുയർത്തിയിരിക്കുന്ന അനേകരെ ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കാൻ സ്തോത്രം. അതെ, ഇവർ മുഴുവൻ സത്യമറിയട്ടെ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. അവരെ ബന്ധിക്കുന്ന കെട്ടുപാടുകൾ, നാമതയ കെട്ടുകൾ, അനാചാര കെട്ടുകൾ, പാരമ്പര്യത്തിൻ കെട്ടുകൾ ഇപ്പോൾ 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 യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. അവർ സത്യത്തിന് ദൈവത്തെ ജീവന്റെ വെളിച്ചത്തിൽ ആരാധിച്ച് ദൈവകൃപയിലാകുവാൻ ഇന്നു മുതൽ ഇടിയാക്കണമേ. ദൈവമേ, കരമുയർത്തുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ നിൽക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. യേസ്, ഇന്ന് രാത്രി അവരോട് നീ സന്ദർശിക്കണമേ, ഇടപെടണമേ. അവർ ദൈവത്തെ വ്യക്തമായി കാണുവാൻ, ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് സത്യത്തിൽ തന്നെ ആരാധിപ്പാൻ. ഓ ജീസസ്, ഓ ജീസസ്. ദൈവത്തിന്റെ ദാസനെ പൗലോസ് പറഞ്ഞതുപോലെ പുറപ്പെട്ടു വേർപെട്ടിരിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. വിട്ടുമാറ്റാൻ വിട്ടുമാറ്റി പുറപ്പെട്ടു വേർപെട്ടിരിപ്പാൻ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ കൊടുക്കണമേ. വചനം കേട്ട ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. നിന്റെ കൃപയിൽ ഇപ്പോൾ ഇവരെ മുദ്ര ചെയ്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കരമുയർത്തി ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ, ശക്തിയോടെ. ദൈവമക്കളെ, ഇന്നലെയും ഇന്നും ദൈവജനം പറയുവാൻ അവസരം തന്ന ദൈവദാസനും സഭയ്ക്കും ഈ കൺവെൻഷൻ സംഘാടകർക്കും നന്ദി ഞാൻ അർപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ആർക്കെങ്കിലും വേദനയായെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിപ്പീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.